ദൈവനാമത്തിൻ്റെ മഹത്വം. ഇന്ന് നവംബർ മാസം 22-ാം തീയതി. ഇന്നത്തെ ദൈവവചനധ്യാനത്തിനായി പഴയ നിയമ ഭാഗത്തു നിന്നും യഹസ്കേൽ പ്രവചനം 27-ും 28-ും അധ്യായങ്ങൾ വായിക്കും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോരിനെക്കുറിച്ചൊരു വിലാപം തുടങ്ങി സോരിനോട് പറയേണ്ടത്, തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളുടെ ജാതികളുടെ വ്യാപാരിയും ആയുള്ളവേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരെ, ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു. നിന്റെ രാജ്യം സൗന്ദര്യമധ്യയിരിക്കുന്നു. നിന്നെ പണിതവൾ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു. സെനീരിലെ സരളമരം കൊണ്ട് അവർ നിന്റെ പാശമൊക്കെയും പണിതു. നിനക്ക് പാമരമുണ്ടാക്കേണ്ടതിന് അവർ ലെബാനോനിൽ നിന്ന് ദേവദാരുക്കളെ കൊണ്ടുവന്നു. ബാശാനിലെ കരുവേലവും കൊണ്ട് അവർ നിന്റെ തണ്ടുകളെ ഉണ്ടാക്കി. കിത്തീൻ ദ്വീപുകളിൽ നിന്നുള്ള പുന്നമരത്തിൽ ആനക്കൊമ്പ് പതിച്ച് നിനക്ക് തട്ടുണ്ടാക്കിയിരിക്കുന്നു. നിനക്ക് കൊടിയായിരിക്കേണ്ടതിന് നിന്റെ കപ്പൽ പായ് മിശ്രയിമിൽ നിന്നുള്ള വിചിത്ര ക്ഷണപടം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. എലീശ ദ്വീപുകളിൽ നിന്നുള്ള ധൂമ്രപടവും രക്താംബരവും നിന്റെ വിധാനമായിരുന്നു. സീദോനിലെയും സർവാദിലെയും നിവാസികൾ നിന്റെ തണ്ടേലന്മാരായിരുന്നു. സോരെ, നിന്നിലുണ്ടായിരുന്ന ജ്ഞാനികൾ നിന്റെ മാലൂമികളായിരുന്നു. ഗബലിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും നിന്റെ ഓരായ പണിക്കാരായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവയുടെ കപ്പൽക്കാരും നിന്റെ കച്ചവടം നടത്തേണ്ടതിന് നിന്നിൽ ഉണ്ടായിരുന്നു. പാഴ്സികളും ലൂദ്യരും പൂത്തിരും യോദ്ധാക്കളായി നിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അവർ പരിചയും തലക്കോരികയും നിന്നിൽ തൂക്കി നിനക്ക് ഭംഗി പിടിപ്പിച്ചു. അർവാദ്യർ നിന്റെ സൈന്യത്തോടുകൂടെ ചുറ്റും നിന്റെ മതിലുകളിന്മേലും ഗമ്മാദിർ നിന്റെ ഗോപുരങ്ങളിലും ഉണ്ടായിരുന്നു. അവർ നിന്റെ മതിലുകളിന്മേൽ ചുറ്റും പരിച തൂക്കി നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കി. തർശീഷ് സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ അവർ നിന്റെ ചരക്കിനു പകരം തന്നു. യാവാൻ, തൂബാൽ, മേശക് എന്നിവർ നിന്റെ വ്യാപാരികൾ ആയിരുന്നു. അവർ ആളുകളെയും താമ്രസാധനങ്ങളെയും നിന്റെ ചരക്കിനു പകരം തന്നു. തോഗർമ ഗ്രഹക്കാർ നിന്റെ ചരക്കിനു പകരം കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതുകളെയും തന്നു. ദേദാന്യർ നിന്റെ വ്യാപാരികളായിരുന്നു. അനേകം ദ്വീപുകൾ നിന്റെ അധീനത്തിലെ വ്യാപാര ദേശങ്ങളായിരുന്നു. അവർ ആനക്കൊമ്പും കരിമരവും നിനക്ക് കപ്പം കൊണ്ടുവന്നു. നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പം നിമിത്തം അരാം നിന്റെ വ്യാപാരിയായിരുന്നു. അവർ മരതകവും ധൂമ്ര വസ്ത്രവും വിചിത്ര വസ്ത്രവും ക്ഷണപടവും പവിഴവും പത്മരാഗവും നിന്റെ ചരക്കിനു പകരം തന്നു. യഹൂദിയും ഇസ്രയേൽ ദേശവും നിന്റെ വ്യാപാരികളായിരുന്നു. അവർ മിന്നീത്തിലെ കോതമ്പും പലഹാരവും തേനും എണ്ണയും പരിമള തൈലവും നിന്റെ ചരക്കിനു പകരം തന്നു. ദമശേക് നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പം നിമിത്തവും സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പം നിമിത്തവും ഹെൽബോനിലെ വീഞ്ഞും വെളുത്ത ആട്ടുരോമവും കൊണ്ട് നിന്റെ വ്യാപാരിയായിരുന്നു. വെദാന്യരും ഉസാലിലെ യാവാന്യരും നിന്റെ ചരക്ക് കൊണ്ട് വ്യാപാരം ചെയ്തു. മിനുസമുള്ള ഇരുമ്പും വഴനത്തോലും വയമ്പും നിന്റെ ചരക്കിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ദേദാൻ കുതിരപ്പുറത്തിടുന്ന വിശിഷ്ട പടം കൊണ്ട് നിന്റെ വ്യാപാരിയായിരുന്നു. അറബികളും കേദാർ പ്രഭുക്കന്മാരൊക്കെയും നിനക്ക് അധീനരായ വ്യാപാരികളായിരുന്നു. കുഞ്ഞാടുകൾ, ആട്ടുകൊറ്റന്മാർ, കോലാടുകൾ എന്നിവ കൊണ്ട് അവർ നിന്റെ കച്ചവടക്കാരായിരുന്നു. ഷെബയിലെയും രമയിലെയും വ്യാപാരികൾ നിന്റെ കച്ചവടക്കാരായിരുന്നു. അവർ മേത്തരമായ സകലവിധ പരിമള തൈലവും സകലവിധ രത്നങ്ങളും പൊന്നും നിന്റെ ചരക്കിനു പകരം തന്നു. ഹാരാനും കൽനയും ഏദനും ഷെബാ വ്യാപാരികളും അശൂരും കിൽമതും നിന്റെ കച്ചവടക്കാരായിരുന്നു. അവർ വിശിഷ്ട സാധനങ്ങളും ചിത്രത്തയ്യലുള്ള ധൂമ്ര പുതപ്പുകളും പരവതാനികളും ബലത്തിൽ പിരിച്ച കയറുകളും നിന്റെ ചരക്കിനു പകരം തന്നു. തർശീഷ് കപ്പലുകൾ നിനക്ക് ചരക്ക് കൊണ്ടുവന്നു. നീ പരിപൂർണയും സമുദ്രമധ്യയെ അതിധനികയും ആയിത്തീർന്നു. നിന്റെ തണ്ടേലന്മാർ നിന്നെ പുറംകടലിലേക്ക് കൊണ്ടുപോയി. കിഴക്കൻ കാറ്റ് സമുദ്രമധ്യയെ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു. നിന്റെ സമ്പത്തും ചരക്കും കച്ചടവും കപ്പൽക്കാരും മാലൂമികളും ഓരായ പണിക്കാരും കുറ്റിക്കാരും നിന്നിലുള്ള സകല യോദ്ധാക്കളും നിന്റെ അകത്തുള്ള സർവജന സമൂഹത്തോടും കൂടെ നിന്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യേ വീഴും. നിന്റെ മാലൂമികളുടെ നിലവിളി കൊണ്ട് കപ്പൽ കൂട്ടങ്ങൾ നടുങ്ങിപ്പോകും. തണ്ടേലന്മാരൊക്കെയും കപ്പൽക്കാരും കടലിലെ മാലൂമികളെല്ലാവരും കപ്പലുകളിൽ നിന്ന് ഇറങ്ങി കരയിൽ നിൽക്കും. അവർ കൈപ്പോടെ ഉറക്കെ നിലവിളിച്ച് തലയിൽ പൂഴി വാരിയിട്ട് ചാരത്തിൽ കിടന്നുരുളുകയും നിന്നെ ചൊല്ലി മൊട്ടയടിച്ച് രട്ടുടുക്കുകയും നിന്നെക്കുറിച്ച് മനോവ്യസനത്തോടും കൈപ്പുള്ള വിലാപത്തോടും കൂടെ കരയുകയും ചെയ്യും. തങ്ങളുടെ ദുഃഖത്തിൽ അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് വിലപിക്കുന്നത് സമുദ്രമധ്യേ നശിച്ചുപോയ സൂര്യനെ പോലെ ഏതൊരു നഗരമുള്ളൂ. നിന്റെ ചരക്ക് സമുദ്രത്തിൽ നിന്ന് കയറി വന്നപ്പോൾ നീ ഏറിയ വംശങ്ങൾക്ക് തൃപ്തി വരുത്തി. നിന്റെ സമ്പത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും പെരുപ്പം കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ സമ്പന്നന്മാരാക്കി. ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്നു പോയിപ്പോയി. നിന്റെ വ്യാപാര സമ്പത്തും നിന്റെ അകത്തുള്ള ജനസമൂഹമൊക്കെയും വെള്ളത്തിൻ്റെ ആഴത്തിൽ വീണിരിക്കുന്നു. ദ്വീപ് നിവാസികളൊക്കെയും നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകുന്നു. അവരുടെ രാജാക്കന്മാർ ഏറ്റവും ഭയപ്പെട്ട് മുഖം വാടി നിൽക്കുന്നു. ജാതികളിലെ വ്യാപാരികൾ നിന്നെക്കുറിച്ച് ചൂളം കുത്തുന്നു. നിനക്ക് ശീഘ്രനാശം ഭവിച്ചു, നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമത്തെ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് നീ ദാനിയേലും ജ്ഞാനിയല്ലോ. നീ അറിയാതെ വണ്ണം മറച്ചുവെക്കാകുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ട് നീ ധനം സമ്പാദിച്ച് പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു. നിന്റെ ഹൃദയം ധനനിമിത്തം ഗർവിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ദൈവഭാവം നടിക്കയാൽ ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും. അവർ നിന്റെ ജ്ഞാന ശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. അവർ നിന്നെ കുഴിയിൽ ഇറങ്ങുമാറാക്കും. നീ സമുദ്രമത്തിയ നിഹതന്മാരെ പോലെ മരിക്കും. നിന്നെ കുത്തിക്കൊല്ലുന്നവൻ്റെ കയ്യിൽ നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ നിന്നെ കൊല്ലുന്നവൻ്റെ മുമ്പിൽ ഞാൻ ദൈവം എന്ന് നീ പറയുമോ? അന്യജാതിക്കാരുടെ കയ്യാൽ നീ അഗ്രചർമ്മികളെ പോലെ മരിക്കും. ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെക്കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തു മറയ്ക്കുന്ന കെരൂപാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യെ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിൻ്റെ നീതികേടുകൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കിക്കളയും. ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും. നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ സീദോന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സീദോനെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മഹത്തീകരിക്കും. ഞാൻ അതിൽ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഞാൻ അതിൽ മഹാമാരിയും അതിൻ്റെ വീഥികളിൽ രക്തവും അയക്കും. ചുറ്റിലും നിന്ന് അതിൻ്റെ നേരെ വരുന്ന വാൾ കണ്ട് വിനഹിതന്മാരായവർ അതിൻ്റെ നടുവിൽ വീഴും. ഞാൻ യഹോവ എന്നവർ അറിയും. ഇസ്രയേൽ ഗ്രഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകുകയില്ല. ഞാൻ യഹോവയായ കർത്താവ് എന്നവർ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രയേൽ ഗ്രഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു. ജാതികൾ കാണുകെ എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും. അവർ അതിൽ നിർഭയമായി വസിക്കും. അതെ, അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും. ഇന്നത്തെ പുതിയ നിയമ വായനാ ഭാഗം, യാക്കോബ് എഴുതിയ ലേഖനം, 4-ാം അധ്യായം. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നു? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നു. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും.
സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യും. ന്യായപ്രമാണത്തെ വിധിക്കുന്നു എങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണകർത്താവും ന്യായാധിപതിയും ഒരുവനെയുള്ളൂ. രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്? നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ.
കർത്തൃനാമത്തിന് മഹത്വം. യാക്കോബിന്റെ ലേഖനത്തിൽ ഇന്ന് നാം വായിച്ച 4-ാം അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിലൊരു വാക്യം വായിക്കട്ടെ. അതിൻ്റെ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ ലേഖനം, യാക്കോബ് എഴുതിയ ഈ ലേഖനത്തിൽ യഹൂദ വിശ്വാസികളോട് ഓർപ്പിച്ചുണർത്തുന്ന അതിപ്രധാനമായ പല കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. വിശ്വാസ സമൂഹത്തിൽ യഹൂദ വിശ്വാസികളെന്ന് മാത്രമല്ല, ഏത് കാലത്തും കർത്താവിനെ സേവിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ അറിഞ്ഞു തിരിച്ച ജനം അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ലേഖനമാണിത്. അതിൽ തന്നെ ഏറ്റവും അപകടകരമായി സഭയിൽ കടന്നു വന്നിട്ടുള്ള, വിശ്വാസികളിടയിൽ കടന്നു വന്നിട്ടുള്ള പ്രവൃത്തികൾ, ചിന്തനങ്ങൾ, ഇടപാടുകൾ, അതൊക്കെ ഇവിടെ എടുത്തു പറയുന്നു. എന്നിട്ട് അതിൻ്റെ പരിഹാരമായി ദൈവജനത്തോട്, വിശ്വാസികളോട് പറയുവാനുള്ളത് ലേഖനകർത്താവ് പറയുന്നതാണ് നാം വായിച്ചത്: നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് വിശ്വാസികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? മനുഷ്യ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കണ്ടുവരുന്ന ജഡീക ചിന്തകൾ, ജഡീക അഭിലാഷങ്ങൾ, ഭോഗ ഇച്ഛകൾ, അത് സഭയിൽ കടന്നുകൂടിയപ്പോൾ, വിശ്വാസികളിൽ തന്നെ കടന്നുകൂടിയപ്പോൾ അതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവസഭയ്ക്ക് ലേഖനകർത്താവ് ഇത് എഴുതി അറിയിക്കുന്നു. അതുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഈ ഭോഗ ഇച്ഛകൾ കടന്നത് മൂലം നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്യുകയാണ്, യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. മൂന്നാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഓർത്തു നോക്കിയാൽ നമ്മുടെയൊക്കെയും ജീവിതത്തിലെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ദൈവത്തോട് അപേക്ഷിക്കുന്ന വിഷയങ്ങൾ, പലപ്പോഴും മറുപടി കിട്ടാതെ പോകുന്ന വിഷയങ്ങൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയല്ലേ? വേണ്ട വിധം പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് എന്താണെന്ന് പോലും വ്യക്തമായ ധാരണയില്ലാതെ, എന്തൊക്കെയാണ്, ഏത് നിലയിലാണ് ദൈവത്തോട് അപേക്ഷിക്കേണ്ടത്, യാചിക്കേണ്ടത് എന്നറിയാതെ വല്ലാതെ യാചിക്കുന്നു, ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു, അതുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. നാലാം വാക്യത്തിൽ ഒരു പ്രത്യേക സംബോധനയോടെ ഈ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, വ്യഭിചാരണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. വ്യഭിചാരണികൾ എന്ന് വിളിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്നതിനേക്കാൾ അപ്പുറം ആത്മീകതയിലെ വ്യഭിചാരത്തിന് തുല്യമായ സ്വഭാവത്തെ, പ്രകൃതത്തെ വിളിച്ചറിയിക്കുന്ന കാര്യമാണിത്. ദൈവത്തെ സേവിക്കുന്നവരെന്നും വിശ്വാസികളെന്നൊക്കെയും പേരുണ്ടെങ്കിലും ലോകസ്നേഹം ഇന്നും നിലനിൽക്കുന്നു. ലോകസ്നേഹവും ദൈവസ്നേഹവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം. ലോകസ്നേഹം വെച്ചുകൊണ്ട് തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നോക്കിയാൽ ഒരു വ്യഭിചാരണി എന്ത് ചെയ്യുന്നുവോ ആ അവസ്ഥയാണ് ഒരു വിശ്വാസിയിലുള്ളത് എന്നോർക്കണം. അതുകൊണ്ട് ഈ നിലയിൽ അഭിസംബോധന ചെയ്തിട്ട് പറയുന്നു, ലോകസ്നേഹം ദൈവത്തോടെ ശത്രുത്വമാകുന്നു. അതുകൊണ്ട് ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് വേണം. എന്നാൽ നാം ലോകത്തെ സ്നേഹിക്കുവാൻ തുനിഞ്ഞാൽ അത് അപകടകരമാണ്, നാം ദൈവത്തിന് ശത്രുതയുള്ളവരായി തീരുന്നു എന്ന് ഈ ഭാഗം മനസ്സിലാക്കുന്നു. ഇപ്പോൾ തന്നെ നാം രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. ആദ്യം പറഞ്ഞു ജഡത്തിന്റെ ചിന്തകൾ, ഭോഗ ഇച്ഛകൾ. രണ്ടാമത് പറഞ്ഞു ലോകം. ലോകം, ജഡം, പിശാച്, ഈ മൂന്ന് കാര്യങ്ങളാണ് എല്ലാ കാലത്തും മനുഷ്യനെ വീഴ്ചയിലേക്ക്, നാശത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്, പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകവും ജഡവും പറഞ്ഞതിന് ശേഷമാണ് സാത്താന്റെ കാര്യം ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകളെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞാൽ, ലോകസ്നേഹത്തിലേക്ക് പോകാതെ ഇരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, പിന്നീട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ്. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നാം ചെയ്യേണ്ടത് ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ദൈവത്തിന് കീഴടങ്ങുമ്പോൾ തന്നെ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ അവന് പ്രാപ്തി ലഭിക്കുകയാണ് ചെയ്യുന്നത്. പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ, ദൈവത്തിന് കീഴടങ്ങുമ്പോൾ, പിശാച് ആ വ്യക്തിയെ വിട്ട് ഓടിപ്പോകും എന്ന് ഇവിടെ പറയുന്നു. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഇവിടെ ഒരു പിശാച് ഓടിപ്പോകുമ്പോൾ ദൈവം നമ്മോട് അടുത്തു വരുന്ന അവസ്ഥ ലേഖനകർത്താവ് യാക്കോബ് എടുത്തു പറയുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, ഭോഗ ഇച്ഛകൾ, ലോകസ്നേഹം, പിശാചിന് അടിമപ്പെട്ടുള്ള ജീവിതം, ഇതൊക്കെയാണെങ്കിൽ നമുക്ക് നമ്മളെ വിശ്വാസികൾ എന്ന് വിളിക്കുവാൻ കഴിയുകയില്ല. നാം ദൈവത്തോട് ശത്രുത്വം ഉള്ളവരായിട്ട് ജീവിക്കുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കണം. മറ്റുള്ളവരെ നോക്കുവാനല്ല, സ്വയം പരിശോധന ചെയ്ത് നമ്മുടെ യാചനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഭോഗ ഇച്ഛകൾക്ക് വേണ്ടി, തൻകാര്യത്തിന് വേണ്ടി, സ്വന്തം ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിവർത്തിക്കുവാൻ വേണ്ടി ഉള്ള ചിന്തകളാണോ, പ്രാർത്ഥനകളാണോ? ലോകത്തോടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമായിരിക്കുന്നു? ലോകസ്നേഹമാണോ നമ്മിൽ ഉയർന്നിരിക്കുന്നത്? ദൈവസ്നേഹത്തെക്കാൾ അപ്പുറം ലോകത്തെ സ്നേഹിക്കുന്ന അവസ്ഥ നമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി അവനോട് എതിർത്ത് നിൽപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ, ദൈവത്തിന് നാം കീഴടങ്ങിയാണോ ആയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ ഇന്ന് വായിച്ച ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പരിശോധിക്കുകയും ക്രമീകരിക്കേണ്ട ഭാഗങ്ങൾ ക്രമീകരിക്കുകയും യഥാസ്ഥാനപ്പെടുവാൻ നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം. ആ നിലയിൽ ജീവിക്കുവാൻ കഴിഞ്ഞാൽ നമ്മളുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി ജയകരമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവവചനധ്യാനം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. ദൈവത്തിന് മഹത്വം.